بسم الله الرحمن الرحيم
والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ നാലാമത്തെ ദർശനം ഇത് മുമ്പ് കഴിഞ്ഞു. അനുസൂൾ തരാത ദർസ് ആരംഭിക്കുന്നത് ഇസ്ലാം മുഹമ്മദ് മഹാബിന്റെ ജീവിത ചരിത്രം കൊണ്ടാണ് നാം ആരംഭിച്ചത്. ആരാണ് ഇസ്ലാം മുഹമ്മദ് മഹാബി വഹാബ്? അദ്ദേഹത്തെ പറ്റിയുള്ള ചില ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യും. രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു സ്കൂൾ കരാറ വായിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു.
നാല് മസ്കലകൾ നാം അംഗീകരിക്കേണ്ട നാല് മസ്കലകളാണ് അത് സ്കൂൾ കരാറ വായിക്കുമ്പോൾ നാം ആദ്യം പഠിക്കുന്ന പാഠം നാല് മസ്ലകൾ എല്ലാ മുസ്ലിമത്തിലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് അറിവ് എന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായ അറിവാണ് ശരിക്ക് ഉദ്ദേശിച്ചത്. അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ദീനിനെ കുറിച്ചും എല്ലാം ദൃഢമായ അറിവാണ് അവിടെ ഉദ്ദേശിച്ചത്. അതേപോലെ ആ പഠിച്ച കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക. മൂന്നാമത്തെ കാര്യം ദഅവത്തിലേക്ക് അതിലേക്ക് നാം പ്രബോധനം ചെയ്യുക, ക്ഷണിക്കുക, ദഅവത്ത് നടത്തുക. നാലാമത്തെ മസ്അല നാം പഠിച്ചത് അസ്സബ്റു അലൽ അദാ ഫീഹി, അതായത് ഇൽമ് പ്രചരിപ്പിക്കുമ്പോഴും അമൽ ചെയ്യുമ്പോഴുമെല്ലാം നാം അതിന്റെ മാർഗത്തിൽ ക്ഷമ കൈകൊള്ളുക, ക്ഷമിക്കുക. ഇതിനെല്ലാം ചെയ്തുതിരിച്ച തെളിവാണ് സൂറത്തുൽ ആസ്ർ. ഉല ആസ്ർ
എന്ന് പറഞ്ഞാൽ വിശ്വാസം ശരിയാകാൻ എന്ത് വേണം? അറിവ് വേണം. അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം. فاعلم انه لا اله الا الله واستغفر لذنبك. الله سبحانه وتعالى ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച എന്താണ്? പഠിക്കാൻ വേണ്ടിയാണ്. അറിഞ്ഞിരിക്കണം താങ്കൾ അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല. വസ്തഗ്ഫിർ ലിദംബിക്, താങ്കൾ താങ്കളുടെ പാപം അല്ലാഹു പൊറുക്കാൻ വേണ്ടി തേടുക, പാപമോചനം തേടുക. وتواصوا بالحق الا الذين امنوا وعملوا الصالحات. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, അതാണ് വഅമിലു സാലിഹാത്ത്. അഥവാ ശൈഖ് പറഞ്ഞ രണ്ടാമത്തെ മസല എന്താണത്? അൽഅമലു ബിഹി വദ്ദഅവതു ഇലൈഹി. അതാണ് വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം വസീയത്ത് ചെയ്യുക, നിർദ്ദേശിക്കുക, ഉപദേശിക്കുക. വതവാസൗ ബിസ് സബ്രി, സബ്ർ കൊണ്ട് വസീയത്ത് ചെയ്യുക. പിന്നെ സബ്രിന്റെ മർത്തബകൾ നാം പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മൂന്ന് മസ്അലകളാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ഉപജീവനം നൽകി. അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ കുറിച്ച് നാം പഠിച്ചു. മാത്രമല്ല നമ്മെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും പഠിച്ചു. ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ലിയഅബ്ദൂൻ എന്ന വാക്കിന്റെ അർത്ഥം നാം അറിഞ്ഞു അല്ലേ? എന്താ അർത്ഥം? അതെ, എന്നെ ആരാധിക്കുവാൻ വേണ്ടി, എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് നാം, അല്ലെങ്കിൽ ഞാൻ ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചത് എന്ന ആയത്ത്. മാത്രമല്ല അല്ലാഹു തആല റസൂലിനെ നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലും നബി തമ്മിൽ വ്യത്യാസം നാം പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ലേ? എന്താണ്, ആരാണ് റസൂല്, ആരാണ് നബി എന്ന വ്യത്യാസം നാം പഠിച്ചു. അഥവാ ഒരു റസൂല് റസൂലാകണമെങ്കിൽ പുതിയ ശരീഅത്ത് കൊണ്ടുവരണം എന്നില്ല, ആ ഷർത്ത് ഇല്ല എന്നും നാം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ് ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് എത്ര മസ്അലയാണ്? മൂന്ന് മസ്അലകൾ. ഒന്നെന്താണ്? റുബൂബിയത്ത്, സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം, പ്രവാചകത്വത്തെക്കുറിച്ചുള്ള സൂചന. രണ്ടാമത്തെ മസ്അല എന്താണ്? അന്നല്ലാഹ ലാ യർദാ അൻ യുശ്റക മഅഹു അഹദുൻ. അല്ലാഹുവിനെ കൂടെ ഇബാദത്തിൽ പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല. വഅന്നൽ മസാജിദ ലില്ലാഹി فلا تدعوا مع الله احد ان ايتാണ് ഷെയ്ഖ് നിതരും ദേച്ച. മൂന്നാമത്തെ വസല എന്താണ്? അന്നമൻ അതാഅ الرسول وحد الله لا يجوز له موالاه من حد الله ورسوله. അഥവാ അല്ലാഹുവിനെയും റസൂലിനെയും, അഥവാ റസൂലിനെ വല്ലവൻ അനുസരിച്ചുവെങ്കിൽ, അല്ലാഹുവിനെ ഏകനാക്കി മുഅഹ്ദായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ഇസ്ലാമിന് ശത്രുക്കളെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ സ്നേഹിക്കാനോ അവരുമായി മൈത്രിയം പുലർത്താനോ പാടില്ല. അത് ഏറ്റവും അടുത്ത വ്യക്തിയാണെങ്കിൽ പോലും, കുടുംബക്കാരാണെങ്കിലും പോലും. ഇപ്പൊ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ, ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ എന്തായിരിക്കണം നാം സ്വീകരിക്കേണ്ട നിലപാട്? മതപരമായ നിലക്ക് നമുക്ക് അവരെ സ്നേഹിക്കാനും അവർ നമ്മെ നമ്മുടെ മിത്രങ്ങളാണെന്ന് കരുതാനും പറ്റിയില്ല, മനസ്സിലായല്ലോ. പക്ഷെ ഭൗതികമായ രീതിയിൽ അവർ മാതാപിതാക്കൾ എന്ന നിലക്ക് അവരോട് അവരെ സ്നേഹിക്കുകയും അവർക്ക് നല്ല ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത മകനുണ്ട്. وإن جاهداك على أن تشرك به ما ليس لك به علم فلا تطعهما. ശിർക്ക് ചെയ്യാൻ അവർ താങ്കളെ പ്രേരിപ്പിച്ചാൽ, പരിശ്രമിച്ചാൽ അവരൊരിക്കലും താങ്കൾ അനുസരിക്കരുത്. എന്നാൽ ദുനിയാവിൽ അവരുമായി നല്ല നിലക്ക് കൂട്ടുകൂടണം. അവിടെ ബിർറുൽ വാലിദൈൻ വേണം, താഅത്തുൽ വാലിദൈൻ, നല്ല നല്ല കാര്യങ്ങൾ, ഉപകാരപ്രദമായ കാര്യങ്ങൾ. ഒരു മാതാപിതാക്കൾ നിനക്ക് നല്ല രീതിയിൽ അവരുമായി പെരുമാറണം എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ ഒരു പക്ഷേ ഒരാളുടെ ഭാര്യ കിതാബിയത്തായിരിക്കും, വേദക്കാരികളായ സ്ത്രീകൾ വിവാഹം ചെയ്യാം എന്ന് ഖുർആൻ നിർദ്ദേശിച്ചല്ലോ. അപ്പോൾ ഒരു കിതാബിയത്തായ ഒരു ഭാര്യയാണെങ്കിൽ ആ കിതാബിയത്തായ ഭാര്യയുടെ ദീന് ഒരിക്കലും പൊരുത്തപ്പെടാനോ ആ നിനക്ക് മിത്രമായി നമുക്ക് കരുതാനോ പാടില്ല. മാത്രമല്ല, ഇസ്ലാമല്ലാത്ത ഏതൊരു ദീനും നമുക്ക് അംഗീകരിക്കാനോ അതിനോട് വെറുപ്പുണ്ടാവുകയും വേണം. അതേസമയത്ത് ഭാര്യ എന്ന നിലക്ക് തബീഇയത്തായ ജിബില്യത്തായ ഒരു മനുഷ്യന്റെ ഒരു ഭാര്യ നിലക്കുള്ള സാധാരണ സ്നേഹം, അടുപ്പം, അത് ഭൗതികമായ ഒരു സ്നേഹവും അടുപ്പവുമാണ്. ഈ നിലക്ക് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അൽ വലാഉ വൽ ബറാഇന്റെ വിഷയം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇൻഷാല്ലാ കൂടുതൽ ഭാവിയിൽ ഇൻഷാല്ലാ അൽ വലാഉ വൽ ബറാഇന്റെ വിഷയം വിശദമായിട്ട് നാം പഠിക്കേണ്ടതാണ് ഇൻഷാല്ലാ. അതിന് സൂചന മാത്രമാണ് ഷെയ്ഖ് അവറുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതായിരുന്നു മൂന്നാമത്തെ വിഷയം, അൽ വലാഉ വൽ ബറാഇന്റെ വിഷയം. لا تجدوا قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله من آيات سورة المجادلة آياتك نعم هذا مشديق رجو هذا يهد بسجادلة تلاني يرنجد النوم فرجو والصحابي يولي بيري ورنين الصحابي يولي وشيء تلان اترى ഈ ആയത്ത് ഒലൗകാനു ആബാഅഹും, അവരുടെ പിതാക്കന്മാരാണെങ്കിലും ശരി അള്ളാഹു ശത്രുവാണോ, ഒരിക്കലും ആ ശത്രുവോട് നമുക്ക് സ്നേഹമുണ്ടാകാൻ പാടില്ല, നമ്മുടെ മിത്രമാണെന്ന് കരുതാൻ പാടില്ല. ഏത് സഹാബിയാണത്? അബൂ ഉബൈദ. അതെ, അബൂ ഉബൈദ ആമിർ ബിൻ അബ്ദുല്ലാഹി ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതിന്റെ ചുരുക്കം. നമ്മൾ ഓരോ ക്ലാസ്സും ഓർമ്മിപ്പിക്കും, ഓരോ ക്ലാസ്സിലും മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അൽ ഉസൂലു തലാതയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഷെയ്ഖ് നൽകിയ ഒരു വേറെ റിസാലയാണ്. അതായത് നാം പറഞ്ഞു അൽ ഉസൂലു തലാതയ്ക്ക് മുമ്പ് എത്ര റിസാലകൾ ഈ ഗ്രന്ഥത്തിലുണ്ട്? മൂന്ന് റിസാലകൾ. ഓരോ റിസാലയും ഷെയ്ഖ് ഇഅ്ലം, താങ്കൾ അറിയുക എന്ന നിർദ്ദേശം കൊണ്ടാണ് ആരംഭിച്ചത്. ഇവിടെ ആരംഭിക്കുന്നത് ഇഅ്ലം അർശദക്കല്ലാഹു ലിത്വാഅതിഹി. ഇഅ്ലം, താങ്കൾ അറിയുക, അള്ളാഹുവിനെ അനുസരിക്കാൻ താങ്കൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു തെരുമാറാകട്ടെ എന്ന പ്രാർത്ഥന കൊണ്ടാണ്. പലപ്പോഴും ഷെയ്ഖിന്റെ ഒരു രീതിയാണ്, അതായത് ഒരു കാര്യം പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തും. എന്താണത്? ഗുണകാംക്ഷയാണ്. ഇഅ്ലം അർശദക്കല്ലാഹു ലിത്വാഅതിഹി അന്നൽ ഹനീഫിയത മില്ലത ഇബ്രാഹീം അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇതിനർത്ഥം അന്നൽ ഹനീഫിയത, ഹനീഫിയത്തായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് എന്താകുന്നു? അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു, താങ്കൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മുഖ്ലിസൻ ലഹുദ്ദീൻ, മുഖ്ലിസൻ ലഹു അദ്ദീൻ, ഇബാദത്ത് ദീന് അള്ളാഹുവിന് മാത്രം ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. ഇവിടെ ഷെയ്ഖ് പ്രാർത്ഥന കൊണ്ട് തുടങ്ങി അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഹനീഫിയത്തിന്റെ അർത്ഥമാണ് ഇവിടെ ശൈഖ് പറഞ്ഞത്. അന്നൽ ഹനീഫിയത മില്ലത്ത് ഇബ്രാഹിം, ഇതർത്ഥം മില്ലത്ത് ഇബ്രാഹിമിയത്ത് ഇബ്രാഹിമായ ഹനീഫിയത്ത് എന്താകുന്നു? അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. പണ്ഡിതന്മാർ പറയുന്നു അൽ ഹനീഫിയ എന്നത് അൽ ഹനഫ് എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇതതിന്റെ അർത്ഥം അൽ ഹനഫ് എന്ന് വെച്ചാൽ ചെരിവ്, ചെരിയുക എന്നർത്ഥം. എന്താ ഇതിന്റെ ഇവിടെ ഉദ്ദേശം? ഷിർക്കിൽ നിന്ന്, വഴികേടിൽ നിന്ന് ചെരിഞ്ഞുകൊണ്ട് ചൊവ്വായ പാതയിലേക്ക് നാം എത്തിച്ചേരുക എന്നാണത് ഹനീഫിയത്തിന്റെ അർത്ഥം. പലപ്പോഴും കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹനീഫായിരുന്നു. അപ്പോ എന്റെ അർത്ഥം എന്താണ്? പൂർണമായും തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു എന്നാണ് എന്റെ അർത്ഥം. അതായത് ഷിർക്കിൽ നിന്ന് തൗഹീദിനെ ബാധിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും പൂർണമായും പിന്തിരിഞ്ഞുകൊണ്ട് തൗഹീദിലേക്ക് ചാഞ്ഞവനാണ്, എത്തിച്ചേർന്നവനാണ്, അതാണ് അതിന്റെ അർത്ഥം. ഭാഷാർത്ഥവും അതിന്റെ ശരഈയായ അർത്ഥം എന്തുണ്ട്? ബന്ധമുണ്ട്. ഭാഷാർത്ഥ പ്രകാരം തന്നെ സാധാരണ അറബിയിൽ പറയാറുണ്ട് റജുലുൻ അഹ്നഫ്, അതായത് കാലിന് ചെരിവുണ്ടെങ്കിൽ, അർത്ഥത്തിൽ ചെരിവുണ്ടെങ്കിൽ, വളവുണ്ടെങ്കിൽ, കാലിന് വളവുണ്ടെങ്കിൽ എന്താ അറബി പറയാ? അഹ്നഫ് എന്ന് പറയും. അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ് അൽ അഹ്നഫു ഇബ്നു ഖൈസ് റഹിമഹുല്ലാ. അദ്ദേഹം ഹിജ്റ 67 മരണപ്പെട്ട പ്രശസ്ത താബിഈ പണ്ഡിതനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. സഹനശീലത്തിൽ, അൽ ഹിൽമിൽ അദ്ദേഹം ഒരു ഉദാഹരണമായിരുന്നു, മാതൃകയായിരുന്നെന്ന് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അപ്പോ ഈ അൽ അഹ്നഫ് എന്ന പേര് നൽകപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കാലിന് വളവുണ്ടായിരുന്നു, ചെരിഞ്ഞാണ് നടക്കാറുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അത്ര അൽ അഹ്നഫ് എന്ന പേര് നൽകപ്പെട്ടത്. അപ്പോ അതിൽ നിന്നാണ് അൽ ഹനീഫിയ. അപ്പൊ എന്തായി ശരി, എന്റെ അർത്ഥം എന്തായി? ശുദ്ധ തൗഹീദ് ഉൾക്കൊണ്ട മതം, ഉൾക്കൊള്ളുന്ന മതം എന്നർത്ഥം. നബിസ്വലം പറഞ്ഞ ബുഖാരി മുഅല്ലിഖായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ടല്ലോ, അഹബ്ബുദ്ദീനി ഇലല്ലാഹി അൽ ഹനീഫിയത്തു സംഹ, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്താണ്? എളുപ്പമായ മതമാണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ ثم اوحينا اليك ان اتبع مله ابراهيم حنيفا. ابراهيم النبي عليه السلام كان امه امام ആയിരുന്നു, മാതൃകാ പുരുഷനായിരുന്നു, ഹനീഫ് ആയിരുന്നു, അതായത് മുവഹ്ഹിദ് ആയിരുന്നു. وما كان من المشركين. امه എന്ന വാക്കിനെ പല അർത്ഥങ്ങളും ഖുർആനിൽ ഉണ്ട്. അതിൽ ഒന്നാണ് ഇമാം, നേതൃത്വം എന്നർത്ഥം. മുഅ്ഹിദീങ്ങളുടെ ഇമാം ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ കാലഘട്ടം അല്ലെങ്കിൽ കാലം എന്നർത്ഥം ഉമ്മത്തിനുണ്ട്, പല അർത്ഥങ്ങളും ഉണ്ട്. വദ്ദക്കറ ബഅദ ഉമ്മ, ഒരു കാലയളവിന് ശേഷം ഓർമ്മിച്ചു. ഇതൊക്കെ ശരിക്ക് അറബി ഭാഷയുടെ വിശാലമായ അർത്ഥങ്ങളാണ്. മുഖ്ലിസൻ ലഹുദ്ദീൻ എന്താണ് ശൈഖ് പറഞ്ഞത്? അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ദീന് അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതാകുന്നു അൽ ഹനീഫിയത്തിന്റെ നിർവചനം അർത്ഥം. വ وبذلك امر الله جميع الناس وخلقهم لها رسول ثلاثه عباره وايكنه منسلايل وبذلك اد प्रकारे الله تعالى الا سృష్టികളോടും കൽപ്പിച്ചു وخلقهم لها അതിനു വേണ്ടിയാണ് الله അവരെ സൃഷ്ടിച്ചത് وما خلقت كما قال تعالى الله പറഞ്ഞത് പോലെ وما خلقت الجن والانس الا ليعبدون അപ്പോൾ ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക മുഖ്ലിസ് അല്ലഹുദ്ദി എന്ന് കൂട്ടി അള്ളാഹു ഷെയ്ഖ് കൂട്ടിച്ചേർത്ത് എന്തുകൊണ്ട് അതിന് ഉദ്ദേശം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ അതിന്റെ കൂടെ എന്ത് വേണം ഇഖ്ലാസ് വേണം ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഒരു കർമ്മം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ ഒത്തുചേരണം ഒന്നെന്താണ് അൽ ഇഖ്ലാസ് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക അള്ളാഹുവിന് മാത്രം ആരാധിക്കുക രണ്ടാമത്തെ ഘടകം എന്താണ് ഷർത്ത് എന്താണ് അൽ മുതാബ അല്ലെങ്കിൽ മുവാഫഖത്തു ശറഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്ത് അനുസരിച്ചായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത് ഇത് തെളിവായിട്ട് പല പണ്ഡിതന്മാർ പല ആയത്തുകളും ധരിക്കാറുണ്ട് ഒന്നാണ് ഫമൻകാ നർജു നമ്മൾ പലപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും ഓതാറുള്ള സൂറത്ത് എന്താണ് സൂറത്തു കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് എന്താണ് അവസാനത്തെ ഭാഗം ഫമൻകാ നർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ ഫമൻകാ നർജു ലിഖാ റബ്ബിഹി അള്ളാഹുവിന്റെ പ്രതിഫലം വല്ലവനും കാംക്ഷിക്കുന്നുവെങ്കിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സാലിഹൻ ഇതാണ് ഒന്നാമത്തെ ഷർത്ത് അവൻ ചെയ്യുന്ന കർമ്മം എന്തായിരിക്കണം സാലിഹായിരിക്കണം എന്താണ് സാലിഹൻ എന്ന് പറഞ്ഞാൽ അൻ യകൂന അല സുന്ന സുന്നത്ത് പ്രകാരമുള്ള അമലായിരിക്കണം വലാ യുശ്രിക് ഇതാണ് രണ്ടാമത്തെ ഷർത്ത് വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ അള്ളാഹുൽ പങ്കു ചേർക്കാൻ പാടില്ല ഇമാം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹ തഫ്സീറിൽ പറഞ്ഞു വഹാദാനി റുക്ന അൽ അമൽ മുതഖബ്ബൽ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് സ്വീകാര്യമായ കർമ്മത്തിന്റെ രണ്ട് ഘടകങ്ങളാണ് മനസ്സിലായി റുക്ന അൽ അമൽ മുതഖബ്ബൽ ലാ ബുദ്ദ അൻ യകൂന ഖാലിസൻ ലില്ലാ ഇബ്നു കഥീർ പറയുന്നു നിർബന്ധമായും അള്ളാഹിന് മാത്രം സമർപ്പിക്കപ്പെട്ട ഖാലിസായ അമലായിരിക്കണം സവാബൻ അലാ ശരീഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ശരീഅത്ത് പ്രകാരം അനുഷ്ഠിക്കപ്പെട്ട കർമ്മമായിരിക്കണം രണ്ട് റുക്നുകളുണ്ട് ഇബ്നു കഥീറിന്റെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ഭാഗത്തിൽ ഇബ്നു കഥീർ എഴുതിയതാണ് അപ്പൊ അമൽ കബൂൾ ചെയ്യണമെങ്കിൽ എത്ര റുക്നുണ്ട് രണ്ട് റുക്ന് وما خلقت الجن والانس الا ليعبدون ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാനല്ലാതെ ഇവിടെ അൽ ഇൻസ് എന്ന വാക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ ഇൻസാൻ എന്ന് വെച്ചാൽ അർത്ഥം മനുഷ്യൻ ഇത് അറബിയിൽ മാത്രമല്ല ഉർദുവിലും ഇൻസാൻ ഏതിൽ നിന്നാണ് അത് വന്നത് പണ്ഡിതന്മാർ പറയുന്നു ഉൻസിൽ നിന്നാണ് ഉൻസിൽ നിന്ന് കാരണം മനുഷ്യര് പരസ്പരം കണ്ടുമുട്ടുന്നു അവർ കൂട്ടുകൂടുന്നു പരസ്പരം ഇണങ്ങുന്നു പരസ്പരം അവർ ഒത്തുചേരുമ്പോൾ അവർക്ക് ഉൻസുണ്ടാകുന്നു മനസ്സമാധാനമുണ്ടാകുന്നു അതിൽ നിന്നാണ് അത്ര എന്തുവന്നത് ഇൻസാൻ എന്നത് പല അഭിപ്രായങ്ങളും വേറെയുണ്ട് അതേപോലെ ജിന്നി എന്ന പദം അറബി ഭാഷ പണ്ഡിതന്മാർ പറയുന്നു ജീൻ നൂൻ എന്നീ രണ്ട് അക്ഷരങ്ങൾ ഒത്തുചേർന്നാൽ നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് സൂചകമായ ഒരു അക്ഷരങ്ങളാണ് അത്ര ഈ ജീൻ നൂൻ അൽ ജന്ന സ്വർഗത്തിൽ നമ്മൾ കാണുന്നില്ല എന്തായി പറയാ അൽ ജന്ന സ്വർഗം ജിന്ന് നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ വസിക്കുന്ന ഒരു സൃഷ്ടിയാണ്. അതേപോലെ തന്നെ ഗർഭാശയത്തിൽ അള്ളാഹു സൃഷ്ടിക്കുന്ന ശിശുവിനെ കുറിച്ച് എന്ത് പറയുന്നു? അറബിയിൽ ജനീൻ എന്ന് പറഞ്ഞു. ബുദ്ധി മറഞ്ഞ ആളെ കുറിച്ച് എന്ന് പറഞ്ഞു മജ്നൂൻ. അങ്ങനെ ഓരോ അതിന്റെ പദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അർത്ഥം മറഞ്ഞ വസ്തു അല്ലെങ്കിൽ കാര്യം അല്ലെങ്കിൽ വ്യക്തി എന്നൊക്കെ അതിന്റെ അർത്ഥമായി വരുന്നുണ്ട്. ഒന്നാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഇവിടെ ഷെയ്ഖ് അർത്ഥം കൊടുത്തത് എന്താണ്? സൂറത്ത് തലാഖിന്റെ മത്തിന് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ. ومعنى يعبدوني يوحدوني എന്നെ ആരാധിക്കണം എന്നതിന്റെ അർത്ഥം എന്താണ്? എന്നെ ഏകനാക്കണം. എന്നെ ആരാധിക്കണം ഇല്ലാ ലിയഅബ്ദൂനി എന്നതിന്റെ അർത്ഥം എന്താണ്? ഇല്ലാ ലിയുവഹ്ദൂനി എന്നെ ഏകനാക്കണം. ഈ അർത്ഥം എങ്ങനെയാണ് വന്നത്? കാരണം ഏകനാക്കുക എന്നതും ആരാധിക്കുക എന്നതും ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ ഒന്നല്ലല്ലോ. ഒന്നാമതായി പറയാനുള്ളത്, ഈ അർത്ഥം ഷെയ്ഖിന്റെ വകയല്ല, മറിച്ച് സലഫുകളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട തഫ്സീറുകൾ പ്രകാരമാണ് ഷെയ്ഖ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ കൽപ്പന എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. യാ അയ്യുഹ അന്നാസു ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീർ എന്താണ്? വഹിദു, അള്ളാഹുവിനെ ഏകനാക്കുക. ഇമാം തബരി പോലത്തെ തഫ്സീർ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, അതിന്റെ അർത്ഥം വല്ലദി അറാദ ബിനു അബ്ബാസിൻ ഇൻഷാ അല്ലാഹു ബിഖൗലിഹി ഫീ തഅ്വീലി ഖൗലിഹി ഉബ്ദു റബ്ബകും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ നാഥനെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്ന ആയത്തിന് ഇബ്നു അബ്ബാസ് കൊടുത്ത വ്യാഖ്യാനം വഹിദു, നിങ്ങൾ അള്ളാഹുവിനെ ഏകനാക്കണം. ഇമാം തബരി പറയുന്നു وحدوه اي افرد الطاعه والعباده لربكم دون سائر خلقه അനുസരണയും ഇബാദത്തും ആരാധനയും നിങ്ങളുടെ റബ്ബിന് മാത്രം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാതെ പൂർണ്ണമായും നിങ്ങൾ അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഏകനാക്കുക. അപ്പം ഏകനാക്കുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഏകനാക്കുക. അപ്പൊ മനസ്സിലായല്ലോ, പുതിയ സലഫുകളിൽ നിന്ന് കിട്ടിയ തഫ്സീറാണ്. അതിന്റെ അർത്ഥവും പ്രഗത്ഭരായ പണ്ഡിതന്മാര് ഇമാമിങ്ങൾ ഇമാം തബരി പോലുള്ള ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇനി ഷെയ്ഖ് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. വഅഅ്ബമു മാ അമറ അല്ലാഹു ബിഹി അത്തൗഹീദ്. ഷെയ്ഖ് മുഹമ്മദ് പറയുന്നു, വഅഅ്ബമു അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യത്തിൽ ഏറ്റവും മഹത്തായത് എന്താണ്? തൗഹീദാണ്. അല്ലാഹു പല കൽപ്പനകളും കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ കൽപ്പനകൾ വിലക്കുകൾ ഉള്ള ഒരു ഗ്രന്ഥമാണല്ലോ. ആ കൽപ്പനകളിൽ ഏറ്റവും മഹത്തായ പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? തൗഹീദാണ്. വഅഅ്ബമു മാ അമറ അല്ലാഹു ബിഹി തൗഹീദ് വഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ എന്ന തൗഹീദ് അർത്ഥം ആരാധന അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളാഹി പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ഇത് ഇവിടെ ഷെയ്ഖ് തൗഹീദുൽ ഉലൂഹിയന്റെ നിർവചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? തൗഹീദുൽ ഉലൂഹിയിലാണ് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും തമ്മിൽ ഉണ്ടായിരുന്ന തർക്കം. ശരി, റുബൂബിയത്തിൽ തർക്കമില്ലായിരുന്നു, റുബൂബിയത്തിൽ തർക്കമില്ലായിരുന്നു. എന്നാൽ ഈ തൗഹീദ് ഇവിടെ ഈ നിർവചനം കൊടുക്കാനുള്ള കാരണം തൗഹീദിന്റെ വിശാലമായ അർത്ഥം നിർവചനം എന്ന നിരക്കല്ല, മറിച്ച് തൗഹീദുൽ ഉലൂഹിയന്റെ നിർവചനമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ തെളിവ്? ഷെയ്ഖ് ഒരു കാര്യം പറഞ്ഞു, എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്തായത് തൗഹീദ് ആകുന്നു. എന്നിട്ട് ഒരു ആയത്ത് ധരിക്കുന്നുണ്ട്, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ. ഈ ആയത്തിൽ എങ്ങനെയാണ് അല്ലാഹു ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന തൗഹീദാണെന്ന് മനസ്സിലാകുക? ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികു ബിഹി ഷൈആ, അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറയുമ്പോൾ ഏറ്റവും അല്ലാഹു കൽപ്പിച്ച കാര്യം, പ്രധാനപ്പെട്ട മഹത്തായ കാര്യം തൗഹീദാകുന്നു എന്ന ആശയം എങ്ങനെയാണ് കിട്ടുക? ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായി? ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? ഇതെല്ലാവരും പങ്കെടുക്കേണ്ട ഒരു, അല്ലെങ്കിൽ മനസ്സിൽ വല്ല കാര്യമുണ്ടെങ്കിൽ തുറന്നു പറയേണ്ട ഒരു വേദിയാണ്. ഷെയ്ഖി ആയത്തിന് കൊടുത്തത് തെളിവായിട്ടാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതിന് തെളിവായിട്ട് ഈ ആയത്തും കൊടുത്തു. ഈ ആയത്ത് ഇത് തെളിവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആയത്തിന്റെ പൂർണ്ണ ഭാഗം നാം വായിച്ചിരിക്കണം. ഇത് ദീർഘമായ ആയത്തിന്റെ തുടക്കം മാത്രമാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത്. എന്നതിന് ശേഷം വബിൽവാലിദൈനി ഇഹ്സാനാ, എന്താർത്ഥം? നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം, പ്രവർത്തിക്കണം. വബിദിൽ ഖുർബ, കുടുംബക്കാരോട്. അത് നിർദ്ദേശങ്ങളാണ്. പണ്ഡിതന്മാര് ഈ ആയത്തിന് നൽകിയ പേരെന്താ അറിയാം? ആയത്തുൽ ഹുഖൂഖ്, ആയത്തുൽ ഹുഖൂഖിൽ അഷറ, പത്ത് അവകാശങ്ങൾ, ഹക്കുകൾ പരാമർശിക്കപ്പെട്ട ആയത്താണ്. ആയത്തുൽ ഹുഖൂഖാണ് അവകാശങ്ങൾ, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം, കടമ, സൃഷ്ടികൾക്ക് നാം നൽകേണ്ട കടമകൾ, കടമകളുടെ ആയത്താണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, എത്ര കടമകളുണ്ട് ഇതിൽ? പത്ത്. പത്ത് ഹുഖൂഖുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാതിരിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. വബിദിൽ ഖുർബ, കുടുംബക്കാരോടും. കുടുംബക്കാരെന്ന് പറയുമ്പോൾ ഉപ്പ മുഖേനയും ഉമ്മ മുഖേനയും ഉണ്ടാകുന്ന കുടുംബബന്ധങ്ങൾ. ഉമ്മ എന്ന് പറയുമ്പോൾ അമ്മാവന്മാര്, ഉമ്മയുടെ സഹോദരിമാര്, അതേപോലെ ഉപ്പ എന്ന് പറയുമ്പോൾ ഉപ്പാന്റെ സഹോദരന്മാര്, സഹോദരിമാര്, അവരുടെ മക്കള്, എല്ലാം കുടുംബക്കാരാണ്. വബിദിൽ ഖുർബ, എന്താണ്? വലിയറ്റാമ, എത്തീ മക്കളോട് എന്താണ് കടമയുണ്ട്, അവർക്ക് നൽകേണ്ട വാത്സല്യം, സ്നേഹം. വലിയറ്റാമ വൽ മസാക്കീൻ, അതേപോലെ പാവപ്പെട്ട. എന്താണ് മിസ്കീനും ഫക്കീർ തമ്മിൽ വ്യത്യാസം? ചർച്ചയാണ്. അതിൽ പ്രബലമായ വീക്ഷണം, ഫക്കീർ എന്ന് വെച്ചാൽ യാതൊരു ഗതിയുമില്ലാത്ത, നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവർക്കാണ് എന്ത് പറയാ? ഫക്കീർ എന്ന് പറയാം. അന്നത്തെ അന്നമുണ്ടെങ്കിൽ, കൂറ്റുള്ള ആഹാരമുള്ള, ജീവിക്കാൻ വകയുള്ള പാവപ്പെട്ടവനോ? മിസ്കീൻ എന്ന് പറയും. ഒരു ഹദീസിലുണ്ട് ഒരു സ്ഥലം, പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്യിനീ മിസ്കീനൻ വഅമിത്നീ മിസ്കീനൻ വഹ്ശുർനീ ഫീ സുമ്രത്തിൽ മസാകീൻ. ഈ ഹദീസ് ശൈഖ് അൽബാനി അത് സഹീഹാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അല്ലാഹുമ്മ അഹ്യിനി ഫഖീറ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അർത്ഥം, ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടിയിട്ടുണ്ട്. പക്ഷെ അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആല മുഹമ്മദിൻ ഖൂത, മുഹമ്മദ് നബിയുടെ റിസ്ഖ്, ഉപജീവനം ഖൂത്തായിരിക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നത്തെ ഭക്ഷണം, ആഹാരം, ജീവിക്കാനുള്ള വക, ഇതാണ് മിസ്കീനും ഫക്കീർ തമ്മിലുള്ള വ്യത്യാസം പ്രബലമായ വീക്ഷണ പ്രകാരം. വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബ, കുടുംബക്കാരായ അയൽവാസികൾ, അല്ലെങ്കിൽ വൽജാരിൽ ജുനുബ്, കുടുംബക്കാരല്ലാത്ത അന്യരായ അയൽവാസികൾ. വൽജാരിൽ ഖുർബ വൽജാരിൽ ജുനുബ് വസ്സാഹിബി ബിൽ ജം, എന്താ ഇതിന്റെ അർത്ഥം? ഭാര്യയാണ് എന്ന കൂട്ടുകാരെന്ന അതിന്റെ അർത്ഥം, ഭാര്യയാണ് എന്നൊരു അഭിപ്രായം. അതല്ല, യാത്രയിൽ നമ്മോടുകൂടെ യാത്ര ചെയ്യുന്ന കൂട്ടുകാരെന്ന അർത്ഥവും ഉണ്ട്. എല്ലാ കൂട്ടുകാരും അതിൽ പെട്ടു എന്നും പണ്ഡിതന്മാരെ പഠിപ്പിക്കും. ഏതായാലും നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് എന്തുണ്ട്? അവകാശമുണ്ട്, കടമയുണ്ട്. വസ്സാഹിബി ബിൽ ജംബി വബിനി സബീൽ, വഴിപോക്കരോട് നാം നല്ല രീതിയിൽ പെരുമാറണം, അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ. അതുകൊണ്ട് തന്നെ ഇബ്നു സബീൽ എന്തുണ്ട്? ഏതിൽ നിന്ന് അവകാശമുണ്ട്? സക്കാത്തിൽ നിന്ന് അവകാശമുണ്ട്. വമാ മലകത്ത് അയ്മാനുക്കും, അതേപോലെ അവസാനത്തെ പത്താമത്തെ കടമ ആരോടാണ്? അടിമകളോട്. ഇപ്പോൾ അടിമകൾ നമ്മൾ കാണാറില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും പറഞ്ഞു വരുന്നത്, ഈ പത്ത് കടമകളിൽ അള്ളാഹു ആദ്യം എടുത്തു പറഞ്ഞത് എന്താണ്? അതുകൊണ്ടാണ് ശരിയെ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതിൽ നിർദ്ദേശിച്ചതിൽ ഏറ്റവും മഹത്തായ എന്താണ്? തൗഹീദാണ്. അപ്പൊ മനസ്സിലായില്ലേ? وأعظم الذنب ഷെയ്ഖ് പറയുന്നു, وأعظم ما نهى عنه, അല്ലാഹു വിലക്കിയതിൽ ഏറ്റവും ഗൗരവമേറിയത് എന്താണ്? ശിർക്കാണ്. الشرك وهو دعوة غيره معه, അല്ലാഹുവിനോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ വിളിക്കുക, പ്രാർത്ഥിക്കുക, ഇതാണ് ശിർക്കിന്റെ നിർവചനം. എന്താ ഇതിന്റെ തെളിവ്? അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു അനുഹോരിക്ക ചോദിച്ചു നബിയോട്, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമേറിയ പാപം എന്താണ്? റസൂല ചോദിച്ചു. നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് നീ പങ്കു ചേർക്കും, എന്നിട്ട് ചോദിച്ചു ശേഷം ഏതാണ് ഗൗരവമേറിയത്? അപ്പൊ ഏറ്റവും ഗൗരവമേറിയ പാപം എന്താണ്? ശിർക്കാണ്. ശേഷമോ? അൻതഖ്തുല വലദക തഖാഫു അൻ യത്അമ മഅക, നിന്റെ കൂടെ ആഹരിക്കും ഭക്ഷിക്കും എന്ന് ഭയത്താൽ നിന്റെ സന്താനത്തെ നീ കൊലപ്പെടുത്തുക. ഇത് പ്രത്യേകിച്ച് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമായിരുന്നു. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുക. മൂന്നാമത്തെ പാപം എന്താണ്? പിന്നെയും ചോദിക്കുകയാണ് സഹാബി, അതിനുശേഷം എന്താണ്? അൻ തുസാനിയ ഹലീല തജാരിക്ക്, അതായത് നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക. വ്യഭിചാരം കുറ്റമാണ്, നിരുപാധികം. അതിലേറ്റവും അപകടകരമായ ഗൗരവമേറിയത് എന്താണ്? നമുക്ക് കടപ്പാടുള്ള, നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ട നമ്മുടെ അയൽവാസി, ആ അയൽവാസിയുടെ ഭാര്യയുമായി തെറ്റായ രീതിയിൽ ബന്ധം പുലർത്തുക, അത് ഏറ്റവും ഗൗരവം വ്യഭിചാരമാണെങ്കിൽ അതിലേക്ക് നയിക്കുന്ന സംസാരം, നോട്ടം, ചിരി, കളി, തമാശകൾ, ഇതെല്ലാം ഗൗരവമേറിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഇത് അള്ളാഹിന്റെ അടുക്കൽ വന്ദോഷങ്ങളിൽ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഷെയ്ഖിന്റെ അവതരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൽപ്പിച്ച മഹത്തായ കാര്യം തൗഹീദാണെങ്കിൽ, അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് ശിർക്കാണെങ്കിൽ, പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദഅവത്തിന് മുൻഗണന കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കണം? തൗഹീദായിരിക്കണം. അവർ എതിർക്കേണ്ട കാര്യം ശിർക്കുമായിരിക്കണം. ഇതാണ് ലോകത്ത് സലഫി പണ്ഡിതന്മാരും സലഫി പ്രബോധകരും പ്രവർത്തകരുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, ചെയ്യുന്നത്. അത്തൗഹീദു ഔവലൻ യാ ദുആത്തൽ ഇസ്ലാം, പ്രബോധകരെ ആദ്യം നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തൗഹീദിനെ തൗഹീദാകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ള പരിചയമുള്ള ഒരു ഹദീസാണ്, ഒന്നെങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലമ്മ ബഅഥ മുആദൻ അലൽ യമൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസല്ലം മുആദിനെ യമനിലേക്ക് നിയോഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബ്, വേദക്കാരായ ഒരു ജനതയിലേക്കാണ് താങ്കൾ ചെല്ലുന്നത്. ഫലിയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്, ആദ്യം അവരെ താങ്കൾ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കാണ്. വേറെ റിവായത്തിൽ ഇലാ അൻ യുവഹിദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ് നീ ക്ഷണിക്കേണ്ടത്. ഇതാണ് നമ്മുടെ തെളിവ്. തൗഹീദിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് പ്രബോധനത്തിൽ. ഇവിടെ ഒരു ഭാഷാപരമായ ഒരു ഫായിദ പറയാണ്, ഇന്നക തഖ്ദമു എന്നാണ് വായിക്കേണ്ടത്, തഖ്ദുമു എന്നാണ് വായിക്കേണ്ടത്. ക്ഷീണം പറയാൻ വേണ്ടിയിട്ട് മുസല്ലം പറഞ്ഞു, ഇന്നക ബോർഡിലല്ല കുഴപ്പമില്ല, ഇന്നക തഖ്ദമു, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബ്, അതായത് അറബി ഭാഷയുടെ വിശാലമായ ഒരു മേഖലയിലേക്കാണ് നാം ഒരു ഉദാഹരണം പറഞ്ഞ് വെളിച്ചം വീശുന്നത്. ഇപ്പോ ഒരു ഹറക്കത്ത് മാറിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മൊത്തത്തിൽ മാറുന്നു. ഉദാഹരണമായി പറയാണ്, ഒരാൾ വന്നു എന്ന് അറബി എങ്ങനെ പറയാം? ഖദീമ, ഖദീമ യഖ്ദം, ഖദീമ യഖ്ദം, ഒരാൾ വന്നു. യഖ്ദമു അതിന്റെ വർത്തമാനകാല ക്രിയയാണ്. ഖുദൂമൻ ഖദീമ ഉണ്ടോ, ഖദീമ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് വന്നു. ഇനി അതിനെ ദാലിന് ദമ്മ് കൊടുക്കുക, ഖദൂമ, ഖദൂമ യഖ്ദമു, ഇനി അർത്ഥം എന്തായി? പഴകി, ഒരു കാര്യം പഴകി. യഖ്ദമു ഖിദമൻ, പഴഞ്ചനായി, പഴകിപ്പോയി, വർത്തം മാറി. അപ്പം ഖദീമ ദാലിന് കസ്റയായിരുന്നു അല്ലേ, നമ്മൾ ഖദൂമ എന്ന് പറഞ്ഞു, ഇത് അർത്ഥം എന്തായി മാറി? പഴകിപ്പോയി. ഇനി ദാലിന് കസ്റുമല്ല വമ്മുമല്ല ഫത്ഹ് കൊടുത്താലോ, ഖദമ യഖ്ദുമു എന്ന് പറഞ്ഞാൽ മുൻകടന്നു, ഇതർത്ഥം മുൻകടം. ഐ തഖദ്ദമ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഔറദഹുമുന്നാർ, ഫിർഔൻ തന്റെ ജനതയെ നരകത്തിലേക്ക് അവരെ മുൻകടന്നു, അവരെ മുമ്പിലായി നരകത്തിലേക്ക് നയിക്കുന്നതാരാണ്? ഫിർഔനാണ് അവരെ, അവന്റെ ജനതയെ. അവിടെ അല്ലാഹു പറഞ്ഞു യഖ്ദുമു ഖൗമഹു, അപ്പം യഖദമ യഖ്ദുമു എന്ന് പറഞ്ഞാൽ എന്തായി മാറി? അർത്ഥം മുൻഗണന്നു. നോക്കൂ, നിങ്ങൾ ഒരു ഹറക്കത്ത് മാറ്റം കൊണ്ട് അർത്ഥം തന്നെ മാറുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹറക്കത്ത് മാറിയാൽ അത് നിസ്സാരമായ തെറ്റെന്ന് പറയാൻ പാടില്ല. ലഹ്മുൻ ജലി, വ്യക്തമായ വലിയ ഗൗരവമേറിയ അബദ്ധം. പലപ്പോഴും അലൈക്കും സലാം വറക്കാത്തു, പലപ്പോഴും അർത്ഥം തന്നെ മാറിപ്പോകും. ഇതൊരു അറബി ഭാഷ പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ചെറിയൊരു സൂചന മാത്രമാണ്. നമുക്ക് നിർത്തുകയാണ് ഷെയ്ഖിന്റെ അവസാനത്തെ ഭാഗം, അതായത് ഇന്നത്തെ പാഠത്തിന്റെ ഭാഗം എന്താണ് അവസാനത്തെ ഭാഗം. ഫഇദ ഖീലലക, എന്നാൽ താങ്കളോട് പറയപ്പെട്ടാൽ, ഇനിയാണ് നമ്മൾ അൽ ഉസൂലു സലാത്ത എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുവരെ നമ്മൾ എന്താ വായിച്ചത്? ആമുഖമായിരുന്നു, മനസ്സിലായില്ലേ? ഫഇദ ഖീല, കാര്യം അങ്ങനെയാണെങ്കിൽ, താങ്കളോട് പറയപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ, മൽ ഉസൂലു സലാത്ത അല്ലത്തി യജിബു അലൽ ഇൻസാനി മഅരിഫത്തു, ഒരു മനുഷ്യൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിക്കപ്പെട്ടാൽ എന്താ പറയാ? ഷെയ്ഖ് പറയുന്നു, ഫഖുൽ, താങ്കൾ പറയണം, ഇതെല്ലാവരും കാണാൻ പിടിക്കേണ്ടതാണ്. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ മനുഷ്യൻ തന്റെ റബ്ബിനെ കുറിച്ച് അറിയുക. ദീനഹു, ദീനിനെ കുറിച്ച് അറിയുക. വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കുറിച്ച് അറിയുക. ഈ മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ ക്ലാസ് പറഞ്ഞതാണ് അല്ലെ, അൽ മുൻകറു വൽ നകീർ എന്ന രണ്ട് മലക്കുകൾ ചോദ്യം ചെയ്യുന്നു, ഇരുത്തുന്നു അവര് ആ മനുഷ്യനെ. എന്നിട്ട് ചോദിക്കുന്നു, മൻ റബ്ബുക, മാ ദീനുക, മൻ ഹാദർ റജുൽ അല്ലദീ ബുഇസ ഫീകും എന്നൊക്കെ ചോദിക്കും. ചില ദുർബലമായ സ്വീകാര്യമല്ലാത്ത റിവായത്തുകളിൽ നാക്കൂറും റോമാൻ പറഞ്ഞ മലക്കുകളുണ്ടെന്ന് നാട്ടിലൊക്കെ ചില പ്രഭാഷണങ്ങളിൽ കേൾക്കാറുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് സാന്ദർഭ്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് അലുസൂലു സലാത്ത? അള്ളാഹുവിനെ കുറിച്ചും ദീനെ കുറിച്ചും നബിയെ കുറിച്ചുമെല്ലാം അറിയുക. ഇനി ഓരോ അസ്ലും ഓരോ കാര്യവും നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ് ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒന്നാമത്തെ അസ്ലാണ്, അസ്ലുൽ ഔവൽ, ഒന്നാമത്തെ അസ്ൽ. അസ്ലിന്റെ ബഹുവചനം എന്താണ്? ഉസൂൽ. മഅരിഫത്തുർ റബ്ബാണ്. ഫഇദാ ഖീല ലക മർ റബ്ബുക, ഇനി താങ്കളോട് പറയപ്പെട്ടാൽ ആരാണ് താങ്കളുടെ നാഥൻ? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സുഹൃത്തുക്കളായ പണ്ഡിതന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്, ഷെയ്ഖ് ഇവിടെ പറയുന്നു മൻ ഉസൂലു സലാസ, എന്താണ് ഈ മൂന്ന് അസ്ലുകൾ? പലപ്പോഴും പലരും ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മാ എന്ത് എന്ന പദത്തിന് ശേഷം ഹിയ ഹുവ ചേർക്കാറുണ്ട്. ഇപ്പോ മാ ഹിയൽ ഉസൂലു സലാസ, മാ ഹുവ സബബു കദ, അറബി ഭാഷ നിയമപ്രകാരം തെറ്റാണ്, മനസ്സിലായി. ഉദാഹരണമായിട്ട് മാ സബബു ഹാദ, ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്ന പകരം കുട്ടികൾക്കൊക്കെ ഉസ്താദ്മാർ എഴുതി കൊടുക്കും മദ്രസയിൽ, മാ ഹുവ സബബു ഹാദ, തെറ്റാണ്. കാരണം ഹുവ എന്നത് ദമീറു ഫസ്ലാണ്, ദമീറുൽ ഫസ്ലി ലാ ബുദ്ദ അൻ യഖഅ ബൈന മഅരിഫതൈൻ, രണ്ട് മഅരിഫത്തുകൾക്ക് ഇടയിലാണ് ഹുവ വരേണ്ടത്. മാ നക്കിറത്താണ്, അത് മഅരിഫത്ത് അല്ല. ഇത് പണ്ഡിതന്മാർക്ക് മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് റബ്ബിന്റെ അർത്ഥം? ഇതാണ് നമ്മൾ അവസാനമായി പഠിക്കുന്ന ഒരു വിഷയം. ഷെയ്ഖ് എന്താ പറഞ്ഞത്? മർ റബ്ബുക, ആരാണ് താങ്കളുടെ നാഥൻ? അപ്പോ എന്താണ് ഉത്തരം പറഞ്ഞത്? ഫഖുൽ റബ്ബി അല്ലാഹു അല്ലദീ റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമി, എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്നെയും എല്ലാ ലോകങ്ങളെയും ആലമുകളെയും പരിപാലിച്ച റബ്ബ്, അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്. വഹുവ മഅബൂദി, ആ റബ്ബാകുന്നു എന്റെ ആരാധ്യൻ. ലൈസനി മഅബൂദുൻ സിവാ, അവനല്ലാതെ എനിക്ക് വേറെ ആരാധ്യൻ ഇല്ല. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു ഈ റബ്ബ് എന്ന പദം ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഷെയ്ഖിന്റെ ഈ ഉദ്ധരണി പ്രകാരം അല്ലെങ്കിൽ ഇബാറത്ത് പ്രകാരം തർബിയത്തിൽ നിന്നാണ് റബ്ബ് വന്നത് എന്ന ഒരു അഭിപ്രായത്തെ അത് ബലപ്പെടുത്തുന്നു. തർബിയത്ത് വന്നാൽ പരിപാലിക്കുക. അപ്പോൾ എന്നെയും എല്ലാ ജനങ്ങളെയും ജീവികളെയും പരിപാലിച്ച റബ്ബ് തർബിയത്തിൽ നിന്നാണ് വന്നത് ഒരു അഭിപ്രായമാണ്. എന്നാൽ റബ്ബിന്റെ അർത്ഥം ഉടമസ്ഥനാണ്. ഇബ്നു കസീർ തഫ്സീർ പറയുന്നു വറബ്ബുഹുവൽ മാലിക്കുൽ മുതസർറിഫ്, ഉടമസ്ഥനാകുന്നു റബ്ബ്. വയുത്ലഖു ഫിൽ ലുഗത്തി അല സയ്യിദ്, ഭാഷാപ്രകാരം സയ്യിദ് എന്ന അർത്ഥവും അർത്ഥപ്രകാരം റബ്ബ് പ്രയോഗിക്കപ്പെടും, അഥവാ നേതൃത്വം. വഅലൽ മുതസർറിഫ് ലിൽ ഇസ്ലാഹ്, പരിപാലകൻ എന്ന അർത്ഥത്തിലും റബ്ബ് വരും. വകുല്ലു ദാലിക സഹീഹുൻ ഫീ ഹഖില്ലാഹ്, ഈ അർത്ഥങ്ങളൊക്കെ അള്ളാഹുവിൻ സാധ്യമാകുന്നു, എല്ലാം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. അള്ളാഹുവാണ് അസ്സയ്യിദ്, നേതൃത്വം, എല്ലാം നിയന്ത്രിക്കുന്ന പരിപാലകൻ, നാഥൻ എന്ന അർത്ഥങ്ങളൊക്കെ ശരിയാകുന്നു. വലാ തുസ്തഅമലു റബ്ബു ലിഗൈരില്ലാഹ്, അർ റബ്ബ് എന്ന് അള്ളാഹുവിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായല്ലോ. ഇപ്പം റബ്ബുദ്ദാർ, റബ്ബുൽ ഉസ്ര എന്നൊക്കെ പറയാം, പക്ഷെ അർ റബ്ബ് എന്ന് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. ആരെ കുറിച്ച്? അള്ളാഹു അല്ലാത്തവരെ കുറിച്ച്. ബലിൽ ബൽ ബിൽ ഇദാഫതി, ഒരു വസ്തുവിലേക്ക് ചേർത്തുകൊണ്ട് പ്രയോഗിക്കാം. തഖുൽ റബ്ബുദ്ദാർ, വീടുടമസ്ഥൻ. റബ്ബു കദ വഅമ്മ റബ്ബു ഫലാ യുഖാലു ഇല്ലാ ലില്ലാഹി അസ്സ വജൽ അർറബ്ബ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്താണ് ഇതിന്റെ തെളിവ്? ഷെയ്ഖ് ഉദ്ധരിച്ച തെളിവ് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ഷെയ്ഖ് ഉദ്ധരിച്ച തെളിവ്. വദ്ദലീലു ഖൗലുഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അൽ എന്ന് വെച്ചാൽ ഇസ്തിഗ്റാഖിന്റെ വാക്കാണ് അൽ. എന്താ അർത്ഥം? എല്ലാ സ്തുതിയും മഹാമിദും അള്ളാഹുവിന് മാത്രം. സർവസ്തുതിയും എന്ന അർത്ഥം വെക്കാറില്ലേ? ഈ സർവസ്തുതിയും എന്ന അർത്ഥം എങ്ങനെ വന്നത്? അൽഹംദു, അൽ എന്ന പദത്തിൽ നിന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്താ അൽ ആലമീൻ അർത്ഥം? ലോകങ്ങളുടെ നാഥൻ എന്ന് പറയുമ്പോൾ എന്താണ് ലോകത്തിന്റെ അർത്ഥം? ഷെയ്ഖ് പറഞ്ഞു, വകുല്ലു മൻ സിവല്ലാഹി ആലം, അല്ലാഹു അല്ലാത്തവരെല്ലാവരും എന്താണ്? ആലമാണ്. ലോകം എന്ന് പറഞ്ഞാൽ തഫ്സീർ പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തതാണ്, ആലം എന്ന് വെച്ചാൽ അല്ലാഹു അല്ലാത്തവരെല്ലാം എന്താകുന്നു? ആലമാകുന്നു. വഅന വാഹിദു മിൻ ദാലിക്കൽ ആലം, ആ ആലമിൽ ഒരുവനാകുന്നു ഞാൻ. എല്ലാവരുടെയും മഅബൂദ് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു. ഇവിടെ അൽഹംദിന്റെ അർത്ഥം നാം മുൻപ് തഫ്സീർ ഇബ്നു കസീറൊക്കെ വിശദീകരിച്ചും പഠിച്ചാണ്, അതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പലപ്പോഴും അൽഹംദുലില്ലാ അള്ളാഹു നന്ദി പറഞ്ഞുകൊണ്ട് നാം അള്ളാഹു സ്മരിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, അങ്ങനെ പല സന്ദർഭങ്ങളിൽ നമ്മൾ സ്മരിക്കാറുള്ള അല്ലെങ്കിൽ ഒരു ദിക്റാണ്. ഹദീഫിൽ വന്നു, സഹീഹായ ഹദീഫിൽ ഇബ്നു മാജിയും തിർമിദിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ, അഅ്സമു അദ്-ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും മഹത്തായ ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅഅ്സമു അദ്-ദുആഇ വഅഫ്ദലു അദ്-ദുആഇ അൽഹംദുലില്ലാഹ്. അഫ്ദലു അദ്-ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഫ്ദലു അദ്-ദുആഇ അൽഹംദുലില്ലാഹ്, ഏറ്റവും അഫ്ദലായ ഉത്കൃഷ്ടമായ പ്രാർത്ഥന എന്താകുന്നു? അൽഹംദുലില്ലാഹ് ആകുന്നു. ഇവിടെ ഒരു ഇഷ്കാല്, അൽഹംദുലില്ലാഹിനർത്ഥം എന്താണ്? സർവസ്തുതിയും അല്ലാഹുവിന് മാത്രം. ഇതെങ്ങനെ പ്രാർത്ഥനയാകുന്നത്? അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ്, ഏറ്റവും മഹത്തായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ്. ചോദ്യം മനസ്സിലായല്ലോ. ഈ ചോദിക്കുന്നത് എന്താ അറിയാം? ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഈ പോയിന്റ് മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനത്തെ പോയിന്റാണ്, ഇനി ദീർഘിപ്പിക്കുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നു, അൽഹംദുലില്ലാഹ് എന്ന ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ദിക്ർ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത്? അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് അല്ലേ? അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട്. ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ പറയുന്നു അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്താണ് ഖുർആനിൽ പറഞ്ഞത്? ലഇൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ നിഅമത്തുകൾ വർദ്ധിപ്പിക്കാനും കൂടിയുള്ള ഒരു സൂചകമായ ഒരു ദിക്റാണെന്ത്? നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ അതിൽ ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ നീ എനിക്ക് ഈ ഭക്ഷണം, ഈ ആഹാരം നൽകി, നിനക്ക് സർവസ്തുതിയും, നീ എനിക്ക് വർദ്ധിപ്പിക്കണം, നന്മകൾ നീ വർദ്ധിപ്പിക്കണം, ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് അത്രേ അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള കാരണം. ഇതൊരു വ്യാഖ്യാനമാണ്, നിങ്ങൾക്ക് ഒരു കിതാബിന്റെ റെഫറൻസ് വേണമെങ്കിൽ ഇമാം സനഹാനി എഴുതിയ അത്തൻവീർ വിശർഹ് ജാമിഉ സഗീർ എന്ന കിതാബ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു ദീനെ കുറിച്ച് ആത്മാർത്ഥമായി ആഴത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇൽമിൽ പഠിച്ച് അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയുമെല്ലാം നേടിയ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. السلام عليكم ورحمه الله وبركاته.